താങ്കൾ എത്രത്തോളം ഉന്നതഭാവം നടിക്കുന്നുവോ അത്രത്തോളം തന്നെ വീഴാനുള്ള സാധ്യതയും വീഴ്ചയുടെ ആഘാതത്തിന്റെ കാഠിന്യവും വർദ്ധിക്കുന്നു എന്ന് മറക്കരുത്.
പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ട്രാൻസ്‌വേൾഡ് റേഡിയോയുടെ അഭിവാദ്യങ്ങൾ. ജീവസന്ദേശം മനുഷ്യ ജീവിതത്തിന്റെ പച്ചയായ ഏടുകളിൽ സ്പർശിക്കുന്ന ജീവഗന്ധിയായ വചനധ്യാനത്തിലേക്ക് സ്വാഗതം. തിരുവചന ശബ്ദത്തിന്റെ മർമ്മം ഗ്രഹിക്കുവാൻ മുടക്കം വിടാതെ ദിനംതോറും താൽപര്യപൂർവ്വം ശ്രദ്ധിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു.
നമുക്ക് പൊരുത്തപ്പെടാൻ ആവാത്തവരോടുള്ള നമ്മുടെ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ചില കാര്യങ്ങളിൽ വിയോജിപ്പ് ചിലരോട് ഉണ്ടായെന്നാൽ അവരെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കാത്ത മനോഭാവമാണോ താങ്കൾക്കുള്ളത്? ഞാൻ ഈ ചോദിച്ചത് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എഹെസ്കേൽ പ്രവചനത്തിൽ നിന്നും ഒരു ചിന്ത ഇന്നത്തെ പഠനത്തിൽ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാനായിട്ടാണ്. നെബുക്കനേസർ എരുസലേം പിടിച്ചപ്പോൾ സോരിന്റെ പ്രതികരണം പലപ്പോഴും ഈ പൊരുത്തപ്പെടാത്തവരോട് തെറ്റായ മനോഭാവമുള്ളവരുടേതുപോലായിരുന്നു. സോരിന്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നല്ലോ എഹെസ്കേൽ 26-ാം അധ്യായത്തിൽ നാം കണ്ടത്. ആ പ്രവചനം അക്ഷരികമായി നിറവേറി എന്ന് നാം കണ്ടു. നശിപ്പിക്കപ്പെട്ട സോർ ദൈവവചനത്തിന്റെ കൃത്യതയ്ക്കൊരു സാക്ഷ്യമായി ഇന്നും നിലനിൽക്കുന്നു. എഹെസ്കേലിന്റെ കാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പട്ടണമായിരുന്നു ഈ സോർ. ഒരുപക്ഷേ എഹെസ്കേൽ ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും 27-ാം അധ്യായത്തിൽ ആ പട്ടണത്തിന്റെ പതനത്തിൽ അവൻ വിലപിക്കുകയാണ്. സോറിനെ സംബന്ധിച്ചുള്ള എഹെസ്കേലിന്റെ 2-ാമത്തെ ദൂത് ആണ് 27-ാം അധ്യായത്തിൽ നാം കാണുന്നത്. സോർ ഒരു വലിയ പട്ടണമായിരുന്നു. അതിന്റെ സൗന്ദര്യത്തെയും രാജകീയ പ്രൌഢിയെയും ഒട്ടും കുറച്ച് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 27-ാം അധ്യായം യഥാർത്ഥത്തിൽ മനോഹരവും എന്നാൽ ദുഃഖപൂർണവുമായ ഒരു അധ്യായമാണ്. ഫൊയ്നീക്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ സോറിനെ തകർന്നടിഞ്ഞ ഒരു വലിയ കപ്പലിനോടാണ് എഹെസ്കേൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ അധ്യായത്തിന്റെ, അതായത് 27-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള ആദ്യ ഭാഗം പദ്യ രൂപത്തിലാണ്. ഈ ഭാഗത്ത് സോറിന്റെ ആദ്യകാല മഹത്വത്തെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. മനോഹരിയായ ഒരു കപ്പലായി അവളെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. 10 മുതൽ 25 വരെയുള്ള 2-ാമത്തെ ഭാഗം ഗദ്യവും പദ്യവും ഇടകലർന്ന ശൈലിയാണ്. ഈ ഭാഗത്ത് സോറിന്റെ അനേകം വ്യാപാര പങ്കാളികളെക്കുറിച്ചും അക്കമിട്ട് പറഞ്ഞിരിക്കുന്നു. 26 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും പദ്യരൂപത്തിലാണ്. ഈ ഭാഗത്ത് സോറിന്റെ ദാരുണമായ കപ്പൽ ഛേദത്തെയാണ് വിവരിക്കുന്നത്. സോറുമായി കച്ചവട ബന്ധമുണ്ടായിരുന്ന പല രാഷ്ട്രങ്ങളിലേക്കും ഈ അധ്യായം നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. സോറിനെ വീഴ്ത്തിയത് എന്താണെന്ന് നമുക്ക് നോക്കാം. 27-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, നീ സോറിനെക്കുറിച്ചൊരു വിലാപം തുടങ്ങി സോറിനോട് പറയേണ്ടത്, തുറമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയുമായുള്ളവേ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോരെ, ഞാൻ പൂർണ്ണസുന്ദരിയാകുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു. സോറിനെ വീഴ്ത്തിയതെന്താണ്? പാറയിൽ പണിത പെട്ര പട്ടണത്തെ വീഴ്ത്തിയ അതേ കാര്യം തന്നെയായിരുന്നു സോറിനെയും വീഴ്ത്തിയത്. അവരുടെ ഹൃദയത്തിലെ നിഗളം അവരെ ചതിച്ചു. മഹത്വത്തെ പ്രതിയുള്ള നിഗളം, അഭിവൃദ്ധിയിലുള്ള അഹങ്കാരം, പ്രതാപത്തിന്റെ പേരിലുള്ള നിഗളം, അതവരെ വീഴ്ച്ചു. പ്രിയ സുഹൃത്തെ, ലോകത്തിൽ വലിയ ശക്തികളായിരുന്ന അനേകം രാഷ്ട്രങ്ങളെയും വീഴ്ച്ചതും നശിപ്പിച്ചതും നിഗളമായിരുന്നു. വീഴ്ചയ്ക്ക് മുൻപേ ഉന്നതഭാവം എന്ന ചൊല്ല് ഇന്നും യാഥാർത്ഥ്യമാണ്. താങ്കൾ എത്രത്തോളം ഉന്നതഭാവം നടിക്കുന്നുവോ അത്രത്തോളം തന്നെ വീഴാനുള്ള സാധ്യതയും വീഴ്ചയുടെ ആഘാതത്തിന്റെ കാഠിന്യവും വർദ്ധിക്കുന്നു എന്ന് മറക്കരുത്. ഫൊയ്നീക്യൻ സാമ്രാജ്യം എത്രമാത്രം വിശാലമായിരുന്നു എന്ന് ഈ അധ്യായം പറയുകയാണ്. കിത്തിമീൻ, അതായത് സൈപ്രസിൽ തുടങ്ങി അതിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ ആരംഭിച്ചു. സൈപ്രസ് എന്നതിന്റെ അർത്ഥം ചെമ്പ് എന്നാണ്. ഫൊയ്നീക്യർ കിത്തിമിൽ ഒരു കോളനി സ്ഥാപിച്ചു. തുടർന്ന് തർസീസിലേക്ക് അത് വ്യാപിച്ചു. തർസീസ് എന്നതിന്റെ അർത്ഥം ലോഹം ഉരുക്കുന്ന ഫാക്ടറി എന്നോ ശുദ്ധീകരണശാല എന്നോ അത്രേ. ഫൊയ്നീക്യർക്ക് കുതിച്ചു മുന്നേറുന്നതിനുള്ള ഒരു സ്ഥാനമായിരുന്നു തർസീസ്. യോന ഈ പട്ടണത്തിലേക്കൊരു ടിക്കറ്റ് എടുത്ത് കപ്പൽ യാത്ര ചെയ്തത് താങ്കൾ ഓർക്കുന്നില്ലേ? പക്ഷേ അവനൊരിക്കലും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പാവം, അവൻ ആ യാത്രയിൽ ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിലാണ് എത്തിച്ചേർന്നത് എന്ന് നമുക്കറിയാം. ഇനിയും 27 അധ്യായത്തിന്റെ 25 വാക്യം ഞാൻ വായിക്കുകയാണ്. 27:25 തർസീസ് കപ്പലുകൾ നിനക്ക് ചരക്ക് കൊണ്ടുവന്നു, നീ പരിപൂർണയും സമുദ്രമധ്യേ അതിധനികയും ആയിത്തീർന്നു. സോർ ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. ലോകത്തിലെല്ലായിടത്തും നിന്നുള്ള വ്യാപാരികൾ അവിടെ ചെന്ന് വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നു. താങ്കൾ എന്ത് സാധനം വേണമെന്ന് ആഗ്രഹിച്ചാലും അത് സോറിൽ കിട്ടുമായിരുന്നു. 17 വാക്യത്തിൽ പറയുന്നത് ഇസ്രായേലും സോറിലെ ചന്തയിൽ വ്യാപാരത്തിനായി എത്തിയിരുന്നു എന്നത്രേ. അവിടെ താങ്കൾ ആഗ്രഹിക്കുന്നതെന്തും വാങ്ങുവാൻ കഴിയുമായിരുന്നു. ഒരു വലിയ വാണിജ്യ കേന്ദ്രം എന്ന നിലയിൽ സോറിന്റെ ഒരു ചിത്രം താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് എങ്ങനെയായിരിക്കുമെന്നോ? ഭാവിയിൽ വാണിജ്യം, മതം, രാഷ്ട്രീയം എന്നിവയുടെ ലോക കേന്ദ്രമാകുവാനുള്ള ബാബേലിനെക്കുറിച്ചുള്ള പ്രവചനത്തിന്റെ ചിത്രീകരണമായി താങ്കൾക്കത് കാണാൻ കഴിയും. അത് എതിർക്രിസ്തുവിന്റെ തലസ്ഥാനമായിരിക്കും. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രക്തം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദന തരങ്ങൾ, ആനക്കൊമ്പുകൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമരക്കല്ലുകൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തുരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയമാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മാനുഷദേഹം, മാനുഷപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞ് ദുഃഖിക്കുന്നു എന്ന് വെളിപാട് പുസ്തകം 18 അധ്യായത്തിന്റെ 11-13 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ഇക്കാലത്തും ആഗ്രഹിക്കുന്നതെന്തും വാങ്ങാൻ കിട്ടുന്ന പട്ടണങ്ങളും ചന്തകളും എത്രയോ ഉണ്ടല്ലേ. ഇന്നത്തെ നമ്മുടെ വലിയ വലിയ ഷോപ്പിംഗ് മാൾസ് ഉണ്ടല്ലോ. കയ്യിൽ പണമുണ്ടെങ്കിൽ എന്തും താങ്കൾക്ക് വാങ്ങാൻ കഴിയും. വാങ്ങണ്ട എന്ന് ചിന്തിക്കുന്നത് പോലും വാങ്ങിക്കാൻ തക്കവണ്ണമുള്ള ആകർഷകം ആയ പരസ്യവും. ഇത് ഭൗതികവാദത്തിന്റെ കാലഘട്ടമാണല്ലോ. അതേ സുഹൃത്തെ, സോറിന്റെ കാലം പോലെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സോർ ഒരു വലിയ കപ്പൽ പോലെയായിരുന്നു. ആളുകൾ ആവശ്യപ്പെടുന്നതെന്തും അവിടെ കിട്ടുമായിരുന്നു. സംഗീതം ഒഴുകിക്കൊണ്ടേയിരുന്നു. അവിടെ ചിരിയും അട്ടഹാസങ്ങളും ഉണ്ടായിരുന്നു. വീഞ്ഞും മദ്യവും ഒഴുകിക്കൊണ്ടിരുന്നു. എന്തിന്? സകലവും അവിടെ കിട്ടുമായിരുന്നു. പണമുണ്ടായിരിക്കണമെന്ന് മാത്രം. എന്നാൽ എന്റെ സുഹൃത്തെ, അതൊക്കെയും അപ്രത്യക്ഷമായിരിക്കുന്നു. ദൈവം അതിനെ ന്യായം വിധിച്ചു. ഇപ്പോഴിതാ ആ മഹാനഗരത്തെക്കുറിച്ചുള്ള വിലാപവും തേങ്ങിക്കരച്ചിലുമാണ് നാം ഇവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ അവസാന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്താകുന്നുവോ അതത്ര ഇവിടെ കാണുന്നത്. ആ അന്ത്യനാളുകളിൽ സ്റ്റോക്ക് മാർക്കറ്റ് പരാജയപ്പെടും. താങ്കൾ സുരക്ഷിത നിക്ഷേപം എന്ന് കരുതുന്നതൊന്നും അക്കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിനു പോലും ഉതകില്ല. വിലയേറിയതായി താങ്കൾ കരുതുന്നതൊക്കെയും പെട്ടെന്ന് താങ്കളുടെ കൈകളിൽ പൊടിയും ചാരവുമായിത്തീരും. സോർ പട്ടണം വീണുപോയ ദിനം എത്ര ദുഃഖപൂർണമായിരുന്നു. ഭാവിയിൽ ഇതേ കാര്യം തന്നെ സംഭവിക്കുമ്പോൾ അതെത്രയോ സങ്കടം നിറഞ്ഞ ദിനമായിരിക്കും അല്ലേ? എന്റെ സുഹൃത്തെ, നമുക്ക് വളരെ സൂക്ഷ്മത ആവശ്യമാണ്. ഇന്ന് നമുക്കുള്ള സമൃദ്ധമായ സമൂഹത്തെ ജനങ്ങൾ മിക്കവാറും ആസ്വദിക്കുകയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതൊരു ഒഴിയാബാധയോ വിഗ്രഹമോ ആകാത്തിടത്തോളം അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല കേട്ടോ. നിർഭാഗ്യവശാൽ അനേകർക്കും അതൊരു ബാധയോ വിഗ്രഹമോ ആയിരിക്കുന്നു എന്നതാണ് ശരിയായ കാര്യം. നമ്മുടെ പല നല്ല സഭകളിലും ദൈവവചനം പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ വളരെ കുറഞ്ഞുപോയിട്ടില്ലേ? ഓ, നമ്മൾ സഭ കളിക്കുകയാണെന്ന് മറക്കരുത്. തോളിൽ തട്ടി അനുമോദിക്കലും സ്നേഹചുംബനങ്ങളുമൊക്കെ ചട്ടപ്രകാരം തന്നെയുണ്ട്. പക്ഷേ ഹൃദയങ്ങൾ ചേർന്നിരിക്കുന്നുണ്ടോ? കൂട്ടായ്മയെക്കുറിച്ച് പറയാൻ നമുക്കെന്തിഷ്ടമാണെന്നോ, പക്ഷേ വാസ്തവത്തിൽ താങ്കളുടെ കൂട്ടായ്മ ജീവിതം എങ്ങനെയിരിക്കുന്നു സുഹൃത്തെ? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, താങ്കളുടെ ഹൃദയവും താങ്കളുടെ ആ കൂട്ടായ്മയിലെ കൂട്ടു സഹോദരങ്ങളുടെ ഹൃദയങ്ങളും തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ, അതേ അകലത്തിൽ ആരാധനയ്ക്കിരിക്കേണ്ടി വന്നാലത്തെ സ്ഥിതിയൊന്ന് ഓർത്തു നോക്കൂ. ഒരുപക്ഷേ താങ്കൾക്ക് കാണാൻ കഴിയാത്തത്ര ദൂരത്തിലിരിക്കുമോ? ചിലപ്പോൾ അത് വേണ്ടിവരുമല്ലേ. കർത്താവ് അത് കാണുന്നു സുഹൃത്തെ. അവിടുന്ന് താങ്കളെ സങ്കടത്തോടെ നോക്കുന്നു. ക്ഷമിക്കാൻ മനസ്സില്ലാത്തതിനാൽ, അല്പം താഴാൻ തയ്യാറല്ലാത്തതിനാൽ, ഒരു അല്പം ത്യാഗം സഹിക്കാൻ ഒരുക്കമില്ലാത്തതിനാൽ, താങ്കൾക്കായി ദേഹമെന്ന തിരശീല ചീന്തിയ ദൈവപുത്രനെ അങ്ങനെ ആരാധനയ്ക്കിരിക്കുമ്പോൾ പോലും താങ്കൾ വേദനിപ്പിക്കുന്നുണ്ടോ? താങ്കളുടെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം താമസിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തന്നിലേക്കൊന്ന് നോക്കൂ. സ്വന്തം ഹൃദയത്തിലേക്ക്. അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്ത ചില ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നാം മതാനുസാരികളെന്നും ദൈവഭക്തരെന്നും നടിക്കുന്നു. സഭയുടെ ചെറിയ ചെറിയ ചടങ്ങുകളിലൂടെ പോകുന്നു. സോറിൽ അവർ അങ്ങനെ ചെയ്തു, യെരുശലേമിൽ അവർ അങ്ങനെ ചെയ്തു. എന്നാൽ ദൈവം അവരെ നശിപ്പിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? അവർക്ക് അവസരങ്ങളുണ്ടായിരുന്നു, പദവിയുണ്ടായിരുന്നു, ഉത്തരവാദിത്തമുണ്ടായിരുന്നു. പക്ഷേ അവർ അതൊക്കെയും തട്ടിമാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ നശിപ്പിച്ചു. 26-27 വാക്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. നിന്റെ തണ്ടേലന്മാർ നിന്നെ പുറംകടലിലേക്ക് കൊണ്ടുപോയി, കിഴക്കൻ കാറ്റ് സമുദ്രമധ്യെ വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു. നിന്റെ സമ്പത്തും ചരക്കും കച്ചവടവും കപ്പൽക്കാരും മാലൂമികളും ഒരായപ്പണിക്കാരും കുറ്റിക്കാരും നിന്നിലുള്ള സകല യോദ്ധാക്കളും നിന്റെ അകത്തുള്ള സർവ്വജനസമൂഹത്തോടും കൂടെ നിന്റെ വീഴ്ചയുടെ നാളിൽ സമുദ്രമധ്യെ വീഴും. യെഹസ്കേൽ ഇതിന്റെ മൂർധന്യത്തിലേക്ക് പോവുകയാണ്. ആ കപ്പലിന്റെ, അതായത് സോറിന്റെ മനോഹരമായ പണിയെക്കുറിച്ച് അവൻ വിവരിച്ചു കഴിഞ്ഞു 9 വാക്യങ്ങളിൽ. അതിന്റെ ഫലപ്രദമായ വാണിജ്യ ബന്ധങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞു 10-25 വരെയുള്ള വാക്യങ്ങളിൽ. ഇപ്പോഴിതാ ആ കപ്പലിന്റെ ആകസ്മികമായ മുങ്ങലിനെക്കുറിച്ച് പറയുകയാണ് 26-36 വരെയുള്ള വാക്യങ്ങളിൽ. സോറിന്റെ തകർച്ച എവിടെ വെച്ചായിരുന്നു നോക്കുക? പുറംകടലിൽ വെച്ച്. കിഴക്കൻ കാറ്റ് സമുദ്രമധ്യേ വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു. മിക്കവാറും കപ്പലുകൾ കൊടുങ്കാറ്റിന്റെ ശല്യമേൽക്കാതിരിക്കാൻ തീരത്തോടടുത്ത് കിടക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ സോരെന്ന കപ്പൽ അതിന്റെ വാണിജ്യപരമായ സാഹസിക മുന്നേറ്റത്തിൽ സമുദ്രമധ്യത്തിലേക്ക് പോയി. അങ്ങനെ അത് കൊടുങ്കാറ്റിൽ പെടുകയായിരുന്നു. ശീതകാലത്ത് മെഡിറ്ററേനിയൻ കടലിലെ കാലാവസ്ഥയെക്കുറിച്ച് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ആ സമയത്തെ യാത്ര വളരെ അപകടം നിറഞ്ഞതാണ്. കിഴക്കുനിന്നോ വടക്ക് കിഴക്കുനിന്നോ അടിച്ചിരുന്നതായ ആ കൊടുങ്കാറ്റ്, അതിൽ നിന്നും രക്ഷപ്പെടാൻ ആകാത്ത വിധം ഒരു കപ്പലിനെ ആ സമയത്ത് ഇളക്കി മറിച്ചേക്കാം. യെഹസ്കേൽ പിന്നെയും ഇവിടെ കിഴക്കൻ കാറ്റിനെക്കുറിച്ച് പറയുന്നു. ദ്വയാർത്ഥത്തിലാണ്, അതായത് ഇവിടെ കിഴക്കൻ കാറ്റെന്ന് പറയുന്നതിൽ ബാബേലിനെക്കുറിച്ചുള്ള സൂചനയുമുണ്ട്. ബാബേൽ സോരിന് കിഴക്കാണ്. അതെ, ആ കിഴക്കൻ കാറ്റ് സോറിന്റെ സമ്പത്തിനെയും ജനങ്ങളെയും നഷ്ടമാക്കാൻ പോകുന്നു. അവൾ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങുവാൻ പോകുന്നു. 32 വാക്യം: തങ്ങളുടെ ദുഃഖത്തിൽ അവർ നിന്നെ ചൊല്ലിയൊരു വിലാപം തുടങ്ങി. നിന്നെക്കുറിച്ച് വിലപിക്കുന്നത് സമുദ്രമധ്യേ നശിച്ചുപോയ സോറിനെ പോലെ ഏതൊരു നഗരമുള്ളൂ. അതെ, സോർ ഒരു വലിയ കപ്പൽ പോലെയായിരുന്നു. അത് സമുദ്രത്തിന്റെ അടിയിലേക്ക് താഴുന്നു. 34 വാക്യം: ഇപ്പോൾ നീ സമുദ്രത്തിൽ നിന്ന് തകർന്നു പോയിപ്പോയി. നിന്റെ വ്യാപാര സമ്പത്തും നിന്റെ അകത്തുള്ള ജനസമൂഹമൊക്കെയും വെള്ളത്തിന്റെ ആഴത്തിൽ വീണിരിക്കുന്നു. നോക്കുക, സോറിന്റെ ജനതയെയും സമ്പത്തിനെയും ഒക്കെ സമുദ്രം വിഴുങ്ങിക്കളഞ്ഞു. അഹങ്കാരത്തിന്റെയും ഗർവിന്റെയും ശിക്ഷ എത്ര ഭയങ്കരമല്ലേ. 36 വാക്യം: ജാതികളിലെ വ്യാപാരികൾ നിന്നെക്കുറിച്ച് ചൂളകുത്തുന്നു. നിനക്ക് ശീഘ്രനാശം ഭവിച്ച് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. അതേ സുഹൃത്ത്, ഒരിക്കൽ സമൃദ്ധവും പ്രൗഢവുമായിരുന്ന സോറിൽ ഇന്ന് സംഗീതമില്ല, ചിരിയില്ല, കെട്ടിടങ്ങളില്ല, വെള്ളിയില്ല, പൊന്നില്ല. തകർന്നടിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ മാത്രം എവിടെയും. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ അതിനെ ന്യായം വിധിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, സോറിന്റെ ഈ ചിത്രത്തിൽ നമ്മുടെ ഈ തലമുറയ്ക്കുള്ള ഒരു സന്ദേശമുണ്ട്. അത് നാം വിട്ടുകളയരുത്. ഇനിയും 28 അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ അധ്യായത്തിൽ സോറിന്റെയും സീദോന്റെയും പ്രഭുവിനും രാജാവിനുമുള്ള ന്യായവിധിയെക്കുറിച്ചാണ് നാം കാണുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ്. കാരണം ഈ പ്രവചനം പ്രാദേശികമായ ആ ഭരണകർത്താവിനും അപ്പുറം ലോക സാമ്രാജ്യത്തിന് പിന്നിലെ അദൃശ്യമായ ഭരണകർത്താവിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതെ, ലോകത്തിന്റെ പ്രഭുവായ സാത്താനിലേക്ക്. 28 അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചുപോയി. നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ. നീ അറിയാതെ വണ്ണം മറച്ചുവെക്കാകുന്ന ഒരു രഹസ്യവുമില്ല. പിന്നെയും യഹോവയുടെ അരുളപ്പാട് യെഹെസ്കേലിന് ലഭിച്ചു. ഇപ്രാവശ്യം 2 സന്ദേശങ്ങളാണ് നൽകപ്പെട്ടത്. ഒന്ന് സോരിലെ പ്രഭുവിനുള്ളതും രണ്ടാമത്തേത് സോരിലെ രാജാവിനുള്ളതും. ഈ മഹാസാമ്രാജ്യത്തിന് പിന്നിൽ, അതേ സുഹൃത്ത്, ഈ മഹാവാണിജ്യ കേന്ദ്രത്തിനും രാഷ്ട്രീയ കേന്ദ്രത്തിനും സോരിന്റെ മഹാദുർഗത്തിനുമൊക്കെ പിന്നിൽ ലോകരാഷ്ട്രങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ വ്യക്തിയെ നാം കാണാൻ പോകുകയാണ്. അവൻ അത്ര സാത്താൻ. മരുഭൂമിയിലെ പരീക്ഷാ സമയത്ത് ലോകത്തിലെ സകല രാജ്യങ്ങളിലെയും അധികാരവും മഹത്വവും നമ്മുടെ കർത്താവിന് സാത്താൻ വാഗ്ദാനം ചെയ്തത് താങ്കൾ ഓർക്കുന്നില്ലേ? പിന്നെ പിശാജ് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു കൊടുത്തു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. ലൂക്കോസ് 4:5-7 ഞാൻ വായിച്ചത്. സാത്താന്റെ വാഗ്ദാനത്തെ കർത്താവ് നിരാകരിച്ചു. അത് പക്ഷേ അവന്റെ ഉടമസ്ഥാവകാശത്തെ തിരിച്ചറിയാഞ്ഞിട്ടല്ലായിരുന്നു. സാത്താന് സാമ്രാജ്യങ്ങളുണ്ട് എന്ന് കർത്താവിന് അറിയാമായിരുന്നു. ആദ്യന്തികവുമായും കർത്താവ് തന്നെ ഈ ലോകത്തെ ഭരിക്കുന്നതാണ്. എന്നാൽ അതൊരിക്കലും പിശാചിന്റെ പ്രതിനിധിയായിട്ടല്ല. എന്നിരുന്നാലും സാത്താൻ ഇന്ന് ഇപ്പോഴും ആകാശത്തിലെ ശക്തിയുടെ പ്രഭുവാകുന്നു. ലോക സാമ്രാജ്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവൻ അവനാണ്. നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവന്റെ നിയന്ത്രണത്തിലാണ് ഇതൊക്കെ ഇന്ന്. നീ സോർ പ്രഭുവിനോട് പറയേണ്ടത് എന്നിവിടെ പറയുന്നു. സോറിനെതിരെയുള്ള എഹസ്കേലിന്റെ 3-ാമത്തെ സന്ദേശം പ്രത്യേകിച്ചും സോറിലെ പ്രഭുവിന് നേരെയായിരുന്നു. പ്രഭു എന്നതിന്റെ അർത്ഥം ഉന്നത സ്ഥാനത്ത് മനുഷ്യൻ എന്നാണ്. 1 Samuel 9:16, 10:1, 13:14, 2 Samuel 7:8 ഈ ഭാഗങ്ങളിലെല്ലാം ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതായി നാം കാണുന്നു. ഉന്നത സ്ഥാനത്തെ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ ഈ മുഴുവൻ പട്ടണത്തിനെതിരായും എഹസ്കേൽ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ അവിടുത്തെ ഭരണാധികാരിയെ, സോറിന്റെ നേതാവിനെ ഒറ്റയ്ക്ക് വേർതിരിച്ച് ദൈവത്തിൽ നിന്നുള്ള ആ പ്രത്യേക വാക്കുകളെ അറിയിക്കുന്നു. ഈ സമയത്തെ സോറിലെ പ്രഭു എദ്ബാൽ 3-ാമനായിരുന്നു. എദ്ബാൽ 3 BC 591 മുതൽ BC 573 വരെയായിരുന്നു അവന്റെ വാഴ്ചക്കാലം. സോറിലെ പ്രഭുവിന്റെ പ്രധാന പാപം അവന്റെ നിഗളമായിരുന്നു. അതവനെ തന്നെത്താൻ ദൈവമെന്ന് തോന്നിപ്പിച്ചു. അവൻ ദൈവത്വം അവകാശപ്പെട്ടു. 28:7 നാം അത് കാണുന്നുണ്ട്. എഹസ്കേലിന്റെ കാലത്ത് സോറിലെ ഭരണകർത്താക്കളെ ദൈവത്വമുള്ളവരെന്ന് ജനം വിശ്വസിച്ചിരുന്നു. അന്തിക്രിസ്തുവിന്റെ ഒരു പ്രതിരൂപം ഇവിടെ ഉണ്ടെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അന്തിക്രിസ്തുവിനെക്കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം നിവർത്തിക്കുവാൻ യഥാർത്ഥത്തിൽ രണ്ട് വ്യക്തികളെ എടുക്കുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിന്റെ ആളത്വത്തെ നിഷേധിക്കുന്നു. അതെ, അവൻ ക്രിസ്തുവിന്റെ ശത്രുവായി തന്നെ വെളിപ്പെടുന്നു. മറ്റവനാകട്ടെ ക്രിസ്തുവിനെ അനുകരിക്കുന്നു. ഇതിൽ കൂടുതലുണ്ടെന്നത്രേ യോഹന്നാൻ പറയുന്നത്. ഒരു രാഷ്ട്രീയ ഭരണകർത്താവും ഒരു മതത്തിന്റെ ഭരണകർത്താവും ഉണ്ടായിരിക്കും. ഇവിടെ എഹസ്കേലിൽ നമുക്ക് മുമ്പിലുള്ളത് ഇത് രണ്ടിന്റെയും ഒരു സംയോജിച്ച സെറ്റാണ്. ഇത് സാത്താന്റെ പ്രതിരൂപമാണ്. കാരണം അവൻ പറഞ്ഞതെന്തായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിലിരിക്കുന്നു എന്ന്. വാസ്തവത്തിൽ അന്തിക്രിസ്തുവും ഇനിയും പറയാൻ പോകുന്നതും തികച്ചും ഇങ്ങനെ തന്നെയല്ലേ? അപ്പോസ്തലനായ പൗലോസ് അവനെക്കുറിച്ച് പറഞ്ഞു 2 Thessalonians 2:4, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഇവിടെ സോറിലും അവിടുത്തെ പ്രഭുവും പറയുന്നത് ഞാൻ സമുദ്രമധ്യേ ദേവാസനത്തിൽ ഇരിക്കുന്നു എന്നത്രേ. എന്നാൽ ദൈവം അവനോട് പറയുന്നത് ശ്രദ്ധിക്കൂ, നിന്റെ ഹൃദയം നിഗളിച്ചുപോയി, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു എന്ന് നീ പറയുകയാണോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. പ്രിയ സുഹൃത്തെ, ഞാനും താങ്കളും കേവലം മർത്യതയുള്ള മനുഷ്യരാണ്. നമുക്ക് ഇന്ന് ഉള്ളതെല്ലാം നാം തന്നെയും ദൈവത്തിന്റേതാണ്. എന്നാൽ പലപ്പോഴും നാം പലതിലും സ്വയം പ്രശംസിക്കാറില്ലേ? നമ്മുടെ വസ്തുവകകളിൽ, ഉന്നത വിദ്യാഭ്യാസത്തിൽ, ശ്രേഷ്ഠ പദവികളിൽ, ജാതി മഹിമയിൽ, നിറത്തിൽ, സൗന്ദര്യത്തിൽ, ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളിൽ ഹൃദയം നിഗളിച്ചു പോയിട്ടുണ്ട് എന്ന് ഒന്നോർത്തു നോക്കൂ. തിരിച്ചെടുക്കാൻ അധികാരമുള്ളവൻ ചോദിച്ചാൽ ഇവയിൽ എന്തെങ്കിലും പിടിച്ചുവെക്കാൻ താങ്കൾക്ക് കഴിയുമോ സുഹൃത്തെ? നാം എത്രയോ സൗമ്യതയും താഴ്മയും ഉള്ളവരായിരിക്കേണ്ടിയിരിക്കുന്നല്ലേ? 28:3 ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഞാനത് വായിച്ചു കഴിഞ്ഞു. നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ. നീ അറിയാതെ വണ്ണം മറച്ചുവെക്കാകുന്ന ഒരു രഹസ്യവുമില്ല. ഇവിടെ ദാനിയേലിനെക്കുറിച്ച് മറ്റൊരു പരാമർശം നാം കാണുന്നുണ്ട്. ദാനിയേലും എഹസ്കിയേലും സമകാലികന്മാരായിരുന്നു എന്നോർക്കുക. ദാനിയേൽ ഇപ്പോൾ ഈ പറഞ്ഞ സമയത്ത് ബാബേലിൽ പ്രധാനമന്ത്രിയായിരിക്കുന്നു. യൗവനക്കാരനായ എഹസ്കിയേലിന് യഥാർത്ഥത്തിൽ ദൈവത്തിനുവേണ്ടി നിൽക്കുന്ന ദാനിയേലിനോട് വളരെ ആദരവുണ്ടായിരുന്നു. വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുന്നത് എഹസ്കിയേലിന് വളരെ കഠിനമായ ജോലി ഉണ്ടായിരുന്നു എന്നത്ര. അവൻ ഒത്തിരി പണിയുണ്ടായിരുന്നിരിക്കും. അവൻ ആർക്കിടയിലാണ് ജീവിക്കുന്നതും പ്രസംഗിക്കുന്നതും എന്ന് ചിന്തിക്കുക. കെബാർ നദീതീരത്തെ പ്രവാസികൾക്കിടയിൽ. ശരിയാണ്, ദാനിയേൽ ഒരു രാത്രി സിംഹക്കൂട്ടിൽ കഴിച്ചുകൂട്ടി. ഞാനായിരുന്നെങ്കിൽ ഈ പ്രവാസികൾക്കിടയിൽ കഴിയുന്നതിനേക്കാൾ ആ സിംഹക്കൂട്ടിലെ രാത്രി തന്നെ ആയിരിക്കും തെരഞ്ഞെടുക്കുക. പക്ഷേ എഹസ്കേലിന് അങ്ങനെയൊരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയില്ലായിരുന്നല്ലോ. എഹസ്കേൽ ഇവിടെ ദാനിയേലിന്റെ ജ്ഞാനത്തെ പരാമർശിക്കുന്നുണ്ട്. സോറിലെ ഈ പ്രഭു ഒരു ചുറുചുറുക്കുള്ള പയ്യനായിരുന്നു എന്നത്ര എഹസ്കേൽ പറയുന്നത്. അവിടെ അറിവുള്ളവർ ഇല്ലായിരുന്നു എന്ന് കരുതിയാൽ താങ്കൾക്ക് തെറ്റിപ്പോയി. വാസ്തവത്തിൽ അവർ വളരെ ജ്ഞാനികളായിരുന്നു. എത്ബാൽ മൂന്നാമൻ കേവലം മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവത്തിന് മാത്രമുള്ള ജ്ഞാനം തനിക്കുണ്ട് എന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് എഹസ്കേൽ വിപരീതാർത്ഥത്തിൽ അവനോട് ചോദിക്കുകയാണ്, നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ, നീ അറിയാത്തവണ്ണം മറച്ചുവെക്കാകുന്ന ഒരു രഹസ്യവുമില്ല. നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ തന്റെ ജ്ഞാനത്തിന്റെ വൈഭവം തെളിയിച്ച വ്യക്തിയാണ് ദാനിയേൽ. ഇവിടുത്തെ വിപരീതാർത്ഥം ഉപയോഗിക്കുന്നത് എന്താണെന്നോ, സോരിനെ തീർത്തും നശിപ്പിക്കുന്ന രാജ്യമാണ് ബാബേൽ, അവിടുത്തെ പ്രധാനമന്ത്രിയാണ് ദാനിയേൽ. സോരിലെ പ്രഭുവായ എത്ബാലിന് ദാനിയേലിനേക്കാൾ ജ്ഞാനമുണ്ട് എന്ന് ചിന്തിക്കുന്നത് ഈ പശ്ചാത്തലത്തിലൊരു വിരോധാഭാസമല്ലേ? പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദൈവം എന്ന് അവൻ അവകാശപ്പെട്ട എത്ബാലിനേക്കാൾ ജ്ഞാനിയായി ദാനിയേൽ. തന്റെ എല്ലാ ജ്ഞാനവും ദൈവത്തിന്റെ മേൽ ഇടുകയാണ് ചെയ്തത്. ദാനിയേൽ 2:27-28 വാക്യങ്ങൾ. എത്ബാൽ മൂന്നാമന് തന്റെ ജ്ഞാനത്താൽ ധാരാളം വസ്തുക്കൾ, അതുപോലെ തന്നെ പൊന്ന് വെള്ളി ഒക്കെ സമ്പാദിക്കാൻ സാധിച്ചു. പക്ഷേ അത് അവന്റെ അഹങ്കാരത്തെയും നിഗളത്തെയും വർദ്ധിപ്പിക്കുകയായിരുന്നു. വീഴ്ചയ്ക്ക് വേണ്ടി അവൻ ഉയരത്തിലേക്ക് കയറുകയായിരുന്നു. സോരിലെ ഈ പ്രഭു അന്തിക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ മതപരമായ നേതൃത്വത്തെ, അതായത് നേതാവിനെ പ്രതിനിധീകരിക്കുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അവൻ ഇസ്രായേലിൽ നിന്നും വരും എന്ന് ഞാൻ ചിന്തിക്കുന്നു. നോക്കുക, രാഷ്ട്രീയ നേതാവ് ലോകരാഷ്ട്രങ്ങളുടെ സമുദ്രത്തിൽ നിന്നും വരുന്നു. അവൻ ജാതിയിൽ നിന്നുള്ളവനായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അവന്റെ മന്ത്രി, അതെ മതത്തിന്റെ പ്രഭു, ഇസ്രായേൽ ദേശത്തു നിന്നും വരുന്നു. മതത്തിന്റെ പ്രഭു രാഷ്ട്രീയ പ്രഭുവിന് പ്രധാനമന്ത്രി പോലെ ആയിരിക്കും. ദാനിയേൽ ബാബേലിലായിരുന്നതുപോലെ, യോസഫ് മിസ്രൈമിലായിരുന്നതുപോലെ. ഒരുപക്ഷെ ഞാൻ ഈ വിധത്തിലുള്ള താരതമ്യം നടത്താൻ പാടില്ലായിരുന്നു അല്ലേ? എന്നാൽ ഈ രണ്ട് സ്ഥാനങ്ങളെ ചിത്രീകരിക്കാൻ ഇത് സഹായിക്കും. രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്ന, സഹായിക്കുന്ന ഒരു മതനേതാവ്, അതെ അന്തിക്രിസ്തുവിന്റെ പ്രവർത്തനം ഈ വിധത്തിലായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നിഗളമെന്നത് നിഗളിയായ പിശാചിന്റെ സ്വഭാവമാണ്. നിഗളത്തിന്റെ ശിക്ഷ ഭയങ്കരമായിരിക്കും. അത് നമ്മുടെ ജീവിത രീതികളിൽ, ഇടപെടലുകളിൽ എത്ര മാറ്റം വരുത്തിയേനേയും അല്ലേ? ദൈവവൈദന തികച്ചും അന്യമായ നിഗളവും അഹങ്കാരവും വെടിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ഭക്തിയോടെ ജീവിക്കാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ വലിയ പാഠം വീണ്ടും ഞങ്ങളെ ഓർപ്പിച്ചതിനായി സ്തോത്രം. ജീവിതത്തിൽ നിഗളമുള്ളത് ഒരിക്കലും നന്മയ്ക്കാകില്ല എന്ന് ഞങ്ങളെ നീ പഠിപ്പിച്ചല്ലോ. നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിച്ച് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് നീ ഞങ്ങളോട് അവിടുത്തെ വചനത്തിലൂടെ സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചനം അനുസരിച്ച് മുൻപോട്ട് പോകാൻ തക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
എഹസ്കേൽ പ്രവചനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ എഴുതിയാട്ടെ. എഹസ്കേൽ പ്രവചന പുസ്തക പഠനം അവിരാമം ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾക്ക് എത്ര മാധുര്യദായകമാണ് ഈ പ്രോഗ്രാം എന്നറിയുവാൻ ഞങ്ങൾക്ക് ആശയുണ്ട്. അഭിപ്രായങ്ങളും വിയോജിപ്പുകളും എഴുതി അറിയിക്കുന്നത് ഈ പഠനത്തെ കൂടുതൽ സഹായിക്കേയുള്ളൂ. എഴുതുമല്ലോ, ഇന്ന് തന്നെ നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കണം. മറക്കരുത്, മടിക്കേ മരുത്. ഞങ്ങളുടെ വിലാസം: ജീവ സന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. വിലാസം ഒരിക്കൽ കൂടി: ജീവ സന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കുവാൻ 0469270024 എന്ന നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.
Thank you.